കോവിഡ് മഹാമാരിയെ പ്രതിരോധിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമായ വാക്സിനിന്റെ വിതരണം ഓസ്ട്രേലിയയിലും ആരംഭിച്ചു. ഒരാഴ്ചയ്ക്ക് മുൻപ് മാത്രമാണ് ഓസ്ട്രേലിയയിൽ വാക്സിൻ വിതരണം ആരംഭിച്ചത്. ആദ്യ ആഴ്ചയിൽ വാക്സിൻ ലഭിച്ചവരിൽ ചില മലയാളികളും ഉൾപ്പെടുന്നു. ഇതിൽ ഒരാളുമായാണ് SBS മലയാളം ഇന്ന് സംസാരിക്കുന്നത്. മെൽബണിലെ ഒരു സ്വകാര്യ എയ്ജ് കെയർ കേന്ദ്രമായ വെർമോണ്ട് എയ്ജ് കെയറിൽ രജിസ്റ്റേർഡ് നഴ്സും അതുപോലെ തന്നെ സ്റ്റാഫ് കോർഡിനേറ്ററുമായ ജോബിൻ ജോർജാണ് ഇന്ന് നമുക്കൊപ്പം ചേരുന്നത്. അപ്രതീക്ഷിതമായി കോവിഡ് വാക്സിൻ ലഭിക്കാനിടയായ സാഹചര്യമാണ് ജോബിൻ ജോർജ് വിശദീകരിക്കുന്നത്.
നമസ്കാരം ജോബിൻ ജോർജ്, SBS റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
താങ്ക് യു
ജോബിൻ. ഓസ്ട്രേലിയയിൽ കോവിഡ് വാക്സിൻ വിതരണം ആരംഭിച്ച ആദ്യ ആഴ്ചയിൽ തന്നെ കോവിഡ് വാക്സിൻ ലഭിച്ച വ്യക്തികളിൽ ഒരാളാണ് താങ്കൾ. എങ്ങനെയായിരുന്നു ആ ഒരു അനുഭവം ഒന്ന് വിവരിക്കാം?
ഞങ്ങളുടെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തില് ഫെഡറൽ ഗവൺമെന്റിന്റെ വാക്സിൻ റോൾ ഔട്ടിന്റെ ഭാഗമായി ഞങ്ങളുടെ നഴ്സിംഗ് ഹോമിൽ PHN കോൺടാക്ട് ചെയ്ത് റോൾ ഔട്ട് അനൗൺസ് ചെയ്തായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ഫസ്റ്റ് വീക്ക് തന്നെ അതിന്റെ കാര്യങ്ങളെല്ലാം ഓർഗനൈസ് ചെയ്തു. അപ്പോൾ റെസിഡൻസിനുള്ള വാക്സിൻ ആയിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. അങ്ങനെ റെസിഡൻസിന് നമ്മളതെല്ലാം കോർഡിനേറ്റ് ചെയ്തു. അതിന്റെ റെസിഡൻസിന് കൊടുത്തതിന്റെ ബാലൻസ് ആയിട്ട് വന്ന ഒരു കുറച്ച് ഡോസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കത് തിരിച്ച് സ്റ്റോർ ചെയ്യാൻ പറ്റാത്ത ഇതാവേണ്ട അത് കളയേണ്ട സിറ്റുവേഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അത് അവൈലബിൾ ആയിട്ടുള്ള സ്റ്റാഫിന് കൊടുക്കുമെന്ന് അവർ നേരത്തെ പറഞ്ഞിരുന്നു. ഞങ്ങൾക്ക് കുറച്ചേറെ ഡോസുകൾ ബാക്കി വന്നതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ചേറെ സ്റ്റാഫിന് അത് കൊടുക്കാൻ പറ്റി. അങ്ങനെ ഒരു ഇതിലാണ് ഞാൻ എനിക്കും അത് കിട്ടാൻ ഒരു ഭാഗ്യം കിട്ടിയത്.
ഓക്കെ ഓക്കെ. അപ്പോൾ ആ ഒരു വാക്സിൻ എടുത്ത ഒരു അനുഭവം കൂടി ഒന്ന് വിവരിക്കാമോ?
ആ തീർച്ചയായിട്ടും. വാക്സിന് അത്ര പ്രിപ്പയർഡ് അല്ലായിരുന്നു, കാരണം സ്റ്റാഫിന് അത് അവൈലബിൾ അല്ലായിരുന്ന ഫൈസർ വാക്സിനേഷൻ ആണ് റെസിഡൻസിന് റോൾ ഔട്ട് ചെയ്തത്. സ്റ്റാഫിന് വേറെ വാക്സിൻ ഫൈസർ അല്ലാതെ വേറെ ആസ്ട്രസെനിക്ക വാക്സിൻ ആണെന്നാണ് ഞങ്ങൾക്ക് അറിഞ്ഞിരുന്നത്. അപ്പൊ പെട്ടെന്ന് കേട്ടപ്പോ അവൈലബിൾ ആണെന്ന് കേട്ടപ്പോൾ ഞാൻ അത് പ്രതീക്ഷിച്ചിട്ടില്ല, എന്നാലും അത് സന്തോഷം തോന്നിയിരുന്നു. എന്നാൽ എല്ലാവർക്കും ഉള്ളതുപോലെ ഉള്ളൊരു ടെൻഷനൊക്കെ ആദ്യമൊക്കെ ഉണ്ടായിരുന്നു. ഏതൊരു മരുന്ന് നമ്മൾ എടുക്കുമ്പോൾ ഉള്ളൊരു ഭയം ഉണ്ടല്ലോ, അതുപോലൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ അതിനെക്കുറിച്ച് കൂടുതൽ വായിക്കുകയും മറ്റ് റിപ്പോർട്ടുകളൊക്കെ നമ്മൾ അനലൈസ് ചെയ്തു, ഡോക്ടേഴ്സുമായിട്ടൊക്കെ ചെക്ക് ചെയ്തു, അങ്ങനൊരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയതിനെ ബേസ് ചെയ്ത് നമുക്ക് ഇച്ചിരി കോൺഫിഡന്റ് ആയിരുന്നു. കാരണം നമുക്ക് റെസിഡൻസിന് വേണ്ടി നമ്മൾ ഇൻഫർമേഷൻ നമുക്കത് ഒബ്റ്റെയിൻ ചെയ്യണമായിരുന്നു ഫാമിലിയോട് സംസാരിക്കാനായിട്ടൊക്കെ. അപ്പൊ നമുക്കത് അവസാന ആഴ്ചകളിലൊക്കെ വന്നപ്പോഴത്തേക്കും നമുക്ക് ഇച്ചിരി കോൺഫിഡന്റ് ആയിരുന്നു വാക്സിൻ റോളൌട്ടില്.
ഫൈസർ വാക്സിൻ ആണല്ലോ താങ്കൾക്ക് ലഭിച്ചിരിക്കുന്നത്, അതിന് ഒരു ഡോസ് മാത്രമാണ് അല്ലെങ്കിൽ മറ്റൊരു ഡോസിനും കൂടി കാത്തിരിക്കുകയാണോ, എങ്ങനെയാണ്?
അതിന് രണ്ട് ഡോസാണ്. ഇപ്പോ കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഞങ്ങളുടെ HK ഫെസിലിറ്റിയിൽ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. 3 weeks കഴിഞ്ഞിട്ടാണ് സെക്കൻഡ് ഡോസ്. ഇപ്പൊ അത് നമ്മുടെ സ്റ്റേ വിക്ടോറിയയിൽ അത് ആസ്പെൻ മെഡിക്കലാണ് അത് റോൾ ഔട്ട് ചെയ്യുന്നത്. 3 weeks കഴിയുമ്പോൾ നമ്മുടെ ഫെസിലിറ്റിയിൽ അവർ കഴിഞ്ഞ ആഴ്ച വന്നതുപോലെ തന്നെ ആ 3 weeks പീരീഡ് കഴിയുമ്പോൾ അവർ തിരിച്ചു വന്ന് സെക്കൻഡ് ഡോസ് കൊടുക്കുന്നൊരു അറേഞ്ച്മെന്റ് ആണ് ഇപ്പോൾ വെച്ചേക്കുന്നത്.
ജോബിന് ലഭിച്ചിരിക്കുന്ന ആദ്യ ഡോസ് കഴിഞ്ഞ ബുധനാഴ്ചയാണ് കിട്ടിയിരിക്കുന്നത്. അതിനുശേഷം എന്നാണ് താങ്കൾക്ക് അടുത്ത ഡോസ് നൽകുക എന്ന് പറഞ്ഞിരിക്കുന്നത്?
അതിപ്പം കറക്റ്റായിട്ട് ഒരു ഡേറ്റ് അവർ പറഞ്ഞിട്ടില്ല, പക്ഷേ 3 weeks ആണ് അവർ പറയുന്ന ആ ഒരു ഗ്യാപ്പ്. ഫസ്റ്റ് ഡോസ് കഴിഞ്ഞ് 3 weeks കഴിയുമ്പം സെക്കൻഡ് ഡോസ്, അതിന്റെ ഒരു ഡേറ്റ് നമുക്ക് ആസ്പെൻ മെഡിക്കലാണ് തരേണ്ടത്. സോ അങ്ങനെ ഡേറ്റ് വെച്ച് നോക്കാനാണെങ്കിൽ 3 weeks കഴിഞ്ഞൊരു ബുധനാഴ്ച ആയിരിക്കണം അത് കിട്ടേണ്ടത്. പക്ഷേ അതിപ്പോൾ അവർ അത് അവരാണത് കോർഡിനേറ്റ് ചെയ്യുന്നത്. നമുക്കത് കുറിച്ച് വലിയ ധാരണയില്ല, നമുക്ക് അതിൻ്റെ അകത്ത് വലിയ കൺട്രോളും ഇല്ല. അവർ നമ്മളെ അറിയിക്കും, പക്ഷേ 3 weeks ആണ് അവർ പറഞ്ഞേക്കുന്നത്. ആ 3 weeksിനുള്ളിൽ കൊടുക്കണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഡയറക്ഷൻ. അതിൻ്റെ ഒരു മാക്സിമം എഫക്റ്റ് കിട്ടാൻ വേണ്ടി ഉള്ളൊരു ടൈം ഫ്രെയിം ആണ് അവർ ആ 3 weeks വെച്ചേക്കുന്നതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത്.
ഇനി ഈ വാക്സിൻ എടുത്തതിന് ശേഷമുള്ള ഒരു ഒബ്സർവേഷനും മറ്റും എങ്ങനെയായിരുന്നു താങ്കളുടെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ?
നമുക്ക് ഞങ്ങൾക്കിപ്പം റെസിഡൻസിന്റെ കാര്യത്തിൽ നമുക്ക് നോക്കണമായിരുന്നു അങ്ങനെയുള്ള റിയാക്ഷൻസ് എന്തെങ്കിലും ഉണ്ടോ. പ്രത്യേകിച്ച് ഫസ്റ്റ് വീക്ക് ആകുമ്പോൾ എല്ലാവരിലും ഉണ്ടാകുന്നൊരു ഭീതി ഉണ്ടല്ലോ. അപ്പോൾ വാക്സിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവർ ആസ്പെൻ മെഡിക്കൽ അല്ലെങ്കിൽ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ മരുന്ന് അഡ്മിനിസ്റ്റർ ചെയ്യുന്നവരുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ആദ്യത്തെ 15 മിനിറ്റ് അവർ റിസർച്ചിനെ ക്ലോസ്ലി മോണിറ്റർ ചെയ്യും. അപ്പം നമ്മുടെ സ്റ്റാഫും അതിൻ്റെ അകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അപ്പം ഇഞ്ചക്ഷൻ കിട്ടിക്കഴിഞ്ഞ് 15 മിനിറ്റ്സ് ക്ലോസ് ഒബ്സർവേഷനിലായിരിക്കും. ഒരു ഒരു റൂമിലേക്ക് നമ്മൾ മാറ്റിയിട്ട് എന്തെങ്കിലും ഒബ്വിയസ് റിയാക്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. അത് കഴിഞ്ഞ് അവർക്ക് കുഴപ്പമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അവർ തിരിച്ച് റൂമുകളിൽ പോകും, സ്റ്റാഫും അതുപോലെ തന്നെ. എന്നെ സംബന്ധിച്ചിടത്തോളം സി അത് ഞാനൊരു സ്റ്റാഫായിരിക്കും, അത് എല്ലാം കോർഡിനേറ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലായിരുന്നുകൊണ്ട് എന്തൊരു ബിസി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു ഇതിലുള്ളൊരു സാഹചര്യത്തിൽ എനിക്ക് എന്താ കിട്ടിയ സമയത്തൊരു എന്താ തലവിട്ടൽ പോലെയൊക്കെ തോന്നിയെന്ന് തോന്നുന്നു. പക്ഷെ അത് തിരക്ക് കാരണമൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷെ വൈകുന്നേരം ആയപ്പോഴത്തേന് അത് മാറി. പിറ്റേ ദിവസമായപ്പം എന്റെ ഇഞ്ചക്ഷൻ കിട്ടിയ കൈക്ക് ചെറിയ വേദന ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കിപ്പം ഫ്ലൂ വാക്സിനേഷൻ എടുക്കുമ്പോഴും വരുന്ന ഒരു 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 കാര്യമാണ്. അപ്പൊ അത് ഈ വാക്സിനെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു അങ്ങനെ ഒരു റിയാക്ഷൻ ഉണ്ടായിട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല.
അതിന് ശേഷമുള്ള ദിവസങ്ങൾക്ക് ഇത്രയും ദിവസങ്ങൾക്ക് ശേഷവും എങ്ങനെയാണ് പൊതുവെ ഉള്ള ഒരു ഫീലിംഗും മറ്റും?
കുഴപ്പമൊന്നുമില്ല. എനിക്ക് ആ സെക്കൻഡ് ഡേയിൽ ഉണ്ടായിരുന്ന കൈക്ക് ചെറിയൊരു പെയിൻ ഉണ്ടായിരുന്നതല്ലാതെ മറ്റേ ഇപ്പം ഇന്നലെ തൊട്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇപ്പം എനിക്ക് കൈയൊക്കെ മൂവ് ചെയ്യാം. എനിക്കങ്ങനെ പ്രത്യേകിച്ച് സ്വെല്ലിങ്ങോ ലാമ്പോ അങ്ങനെയൊന്നും വന്നില്ല. എന്നാൽ ചില സ്റ്റാഫിനൊക്കെ അങ്ങനെ പറഞ്ഞവരുണ്ട് ചെറിയൊരു ലാമ്പോ വന്നു. പക്ഷെ അവർക്ക് മറ്റു വാക്സിൻ എടുക്കുമ്പോഴും അത് ഓരോരുത്തരുടെ എനിക്ക് തോന്നുന്നു ഓരോരുത്തരുടെ ശരീരഘടനയുടെയും കൂടെ ആയിരിക്കും. ചിലർക്ക് ഇഞ്ചക്ഷൻ കിട്ടുമ്പോൾ ചിലപ്പം പെയിൻ കാണും. ചിലർ വല്ല ഹെവി ലിഫ്റ്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ അവർക്ക് അതിനനുസരിച്ചുള്ള പെയിൻ കൂടും. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലായിരുന്നു. സെക്കൻഡ് ഡേയിൽ ചെറിയൊരു പെയിൻ ഉണ്ടായിരുന്നു, അത് തേർഡ് ഡേ ആയപ്പോൾ റിക്കവറായി.
ഇനി ഇപ്പോൾ ഇപ്പോൾ കോവിഡ് വാക്സിൻ കോവിഡ് മഹാമാരിയെ പ്രതിരോധിക്കുക എന്നുള്ളതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ആദ്യത്തെ ആഴ്ചയിൽ തന്നെ ഇത് ലഭിച്ച ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എങ്ങനെയാണ് അതിനെപ്പറ്റി ഒരു എന്താണ് പറയാനുള്ളത്?
ഞാനത് വളരെ ആകസ്മികമായിട്ട് സംഭവിച്ചതാണെങ്കിൽ ഞാനത് വളരെ സന്തോഷവാനാണ് ആ കാര്യത്തിൽ. കാരണം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ എയ്ജ് കെയർ സെക്ടറിലുള്ള സ്റ്റാഫുകൾക്കുള്ള ഈ വാക്സിൻ റോൾ ഔട്ട് ഇപ്പോഴും അവർ നമ്മളെ അറിയിച്ചിട്ടില്ല. സോ എനിക്കതിപ്പം കഴിഞ്ഞ ആഴ്ച റെസിഡൻസിന് കൊടുത്തതിന്റെ ബാലൻസ് വന്നത് കിട്ടിയ സാഹചര്യമല്ലായിരുന്നെങ്കിൽ ഞാൻ ഒരുപക്ഷെ ആഴ്ചകളോളം വെയിറ്റ് ചെയ്യേണ്ട വന്നിരുന്നേനെ. ഞങ്ങളുടെ ഫെസിലിറ്റിയിൽ 14 സ്റ്റാഫിനാണത് എക്സ്ട്രാ വന്നത്. അപ്പൊ 14 സ്റ്റാഫിന് കൊടുക്കാൻ പറ്റിയതിന്റെ ഒരു സന്തോഷമുണ്ട്. അത്രയും കോൺഫിഡൻസ് ഉണ്ട് നമുക്ക്. എന്തുവാ, നമുക്ക് അത്രയും കൂടെ ഒരു കാര്യത്തിൽ ഇച്ചിരി നമ്മൾ സെക്യൂർ ആണല്ലോ എന്നുള്ളൊരു കാര്യം ഓർക്കുമ്പോൾ സന്തോഷമാണ് തീർച്ചയായിട്ടും. അപ്പൊ ഞങ്ങൾക്ക് എന്തെങ്കിലും അന്ന് റോൾ ഔട്ട് ചെയ്ത ദിവസം ഒരു സ്റ്റാഫിന് ഇഞ്ചക്ഷൻ എടുക്കാമായിരുന്നു. പക്ഷെ ആ വ്യക്തി 3 കഴിയുമ്പം ലീവിൽ പോയിട്ട് ഈ ഇന്റർസ്റ്റേറ്റിൽ പോകുന്ന ഒരു സാഹചര്യം വരുവാണ്. അപ്പം ആ വ്യക്തിക്ക് അതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. 3 കഴിയുമ്പോൾ ഞാൻ അവൈലബിൾ ആയിരിക്കണം സെക്കൻഡ് ഡോസ് എടുക്കാൻ, അല്ലെങ്കിൽ ഞാൻ ആദ്യത്തെ ഡോസ് എടുത്തത് വെറുതെ ആയിക്കും.
ജോബിൻ ജോലി ചെയ്യുന്ന എയ്ജ് കെയറിൽ എത്ര അല്ലെങ്കിൽ ആകെ എത്ര പേർക്ക് ഈ പ്രാവശ്യം വാക്സിൻ ലഭിച്ചു? അവിടെ ഈ വാക്സിൻ ലഭിച്ചതിന് ശേഷമുള്ള ഒരു ആശ്വാസം, അതേ കുറിച്ച് കൂടി ഒന്ന് വിവരിക്കാം.
തീർച്ചയായിട്ടും. ഞങ്ങള് വാക്സിന്റെ ഇൻഫർമേഷൻ കിട്ടിയപ്പോൾ ഞങ്ങൾ എല്ലാ ഫാമിലിയും കോണ്ടാക്ട് ചെയ്ത് റെസിഡന്റിന് അതിന് കൺസെന്റ് മേടിക്കണം. കൺസെന്റ് തരാൻ കപ്പാസിറ്റി ഇല്ലാത്ത റെസിഡന്റിനെ നമ്മൾ അവർക്ക് റെസ്പോൺസിബിൾ ആയിട്ടുള്ള നെക്സ്റ്റ് ഓഫീസിനെ, അവരെ പവർ ഓഫ് അറ്റോർണിയെ വിളിക്കുക, കൺസെന്റ് ഒബ്റ്റെയിൻ ചെയ്യുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഘട്ടം. നമ്മളങ്ങനെ എല്ലാവർക്കും അത് ആ ഒരു ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റിയതുകൊണ്ട് വളരെ കുറഞ്ഞ സമയം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളെ അറിയിച്ചതിന്റെ എനിക്ക് തോന്നുന്നു 6-7 ഞങ്ങൾക്ക് ഇത് റോൾ ഔട്ട് ആയി കഴിഞ്ഞിരുന്നു. ആ കുറഞ്ഞ സമയം കൊണ്ട് ഞങ്ങളുടെ ടീം എല്ലാവരെയും കോണ്ടാക്ട് ചെയ്ത് അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ എല്ലാം കൊടുത്തു. എനിക്ക് തോന്നുന്നത് പൊതുവായി റെസിഡൻസിനും അല്ലെ അവരുടെ ഫാമിലിക്കും സ്റ്റാഫിനും അതിന്റെ ഒരു പ്രത്യേക ഒരു ആശ്വാസമുണ്ട്. കാരണം എല്ലാ മെഷേഴ്സും നമ്മളെ കൊണ്ടാകുന്ന രീതിയിലൊക്കെ എടുക്കുന്നുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ ഫെസിലിറ്റിയിലാണെങ്കിൽ തന്നെ വിസിറ്റിംഗ് ഒക്കെ എന്നാ വളരെ വളരെ ശ്രദ്ധിച്ചാണ് ആൾക്കാരെ നമ്മൾ ഫെസിലിറ്റിയിലോട്ട് കയറ്റുന്നതും എല്ലാവരും ഇന്ററാക്ട് ചെയ്യുന്നതും ഒക്കെ. ഈ വാക്സിനേഷൻ കിട്ടിയതുകൊണ്ട് നമുക്ക് അതിന്റെ ഒരു തീർച്ചയായിട്ടും അതിന്റെ ഒരു സമാധാനമുണ്ട്. എങ്ങാനും ഒരു പ്രശ്നം വന്നാൽ തന്നെയും റെസിഡൻസിനെ ഒരു ഒരു പരിധി കൂടുതൽ അത് ബാധിക്കാൻ സാധ്യത ഇല്ല എന്നുള്ളൊരു ആശ്വാസമുണ്ട്.
ജോബിന്റെ ഒരു പ്രത്യേക സാഹചര്യം എടുത്താലും ഈ വാക്സിൻ എടുക്കാൻ കഴിഞ്ഞത് കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം, കുടുംബത്തിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസം എത്രമാത്രമാകുന്നുണ്ട്?
ആ തീർച്ചയായിട്ടും. ഞാൻ എനിക്ക് എന്റെ ഇവിടെ എന്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് എന്റെ വൈഫും ഹെൽത്ത് ഫീൽഡിൽ തന്നെയാണ്. സോ പുള്ളിക്കാരിക്കെതിരായിട്ടും വാക്സിനേഷൻ പുള്ളിക്കാരുടെ ജോലി സ്ഥലത്തെതിരായിട്ടും പുള്ളിക്കാർ സ്റ്റേറ്റ് സിസ്റ്റത്തിൽ ജോലി ചെയ്യുന്ന ആളാണ്. അപ്പൊ അവരുടെ വാക്സിൻ റോൾ ഔട്ട് ഇതുവരായിട്ടും വന്നിട്ടില്ല. പിന്നെ ഒരു മോനുണ്ട്, 4 അപ്പോ ഞങ്ങളുടെ ഫാമിലി രീതിയിൽ ആലോചിക്കുമ്പോൾ ഞങ്ങൾ ഹെൽത്ത് ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് നമുക്കത് എത്രയും വേഗം കിട്ടിയാൽ അത്രയും നല്ലത് എന്നുള്ളൊരു ചിന്താഗതിയാണ്. പ്രത്യേകിച്ച് എൻ്റെ വൈഫൊക്കെ കോവിഡ് വാർഡിൽ ജോലി ചെയ്യേണ്ട സിറ്റുവേഷൻ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. അപ്പം അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നമുക്കറിയാം. എത്ര പെട്ടെന്ന് വാക്സിനേഷൻ കിട്ടുന്നോ അത്രയും നല്ലതെന്നുള്ളൊരു നിലപാടാണ് ഞങ്ങൾക്കുള്ളത്.
ഈ ഒരു വാക്സിൻ ലഭിച്ചതിന് ശേഷം അതിന്റെ വിശദാംശങ്ങളും അനുഭവങ്ങളും SBS മലയാളത്തോട് വിശദീകരിച്ചതിന് വളരെയധികം നന്ദി, ജോബിൻ ജോർജ്.
നന്ദി ഡെനിസ്.
ഓസ്ട്രേലിയയിൽ കോവിഡ് വാക്സിൻ വിതരണം ആരംഭിച്ചിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രമാണ് പിന്നിട്ടിരിക്കുന്നത്. ആദ്യ ആഴ്ചയിൽ തന്നെ കോവിഡ് വാക്സിൻ ലഭിച്ച മലയാളികളിൽ ഒരാളായ ജോബിൻ ജോർജ് ആണ് ഇതിന്റെ അനുഭവങ്ങൾ നമുക്കായി വിവരിച്ചത്. ശ്രോതാക്കളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്. ഇത് ജോബിൻ ജോർജിന്റെ വ്യക്തിപരമായ അനുഭവങ്ങളാണ് നമുക്കായി പങ്കുവച്ചത്. ആരോഗ്യ സംബന്ധമായ നിർദ്ദേശമല്ല. കോവിഡ് വാക്സിനുമായി ബന്ധപ്പെട്ട് ആരോഗ്യ സംബന്ധമായ നിർദ്ദേശത്തിനായി ആരോഗ്യ വിദഗ്ധരെ നേരിൽ ബന്ധപ്പെടേണ്ടതാണ്.